بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سأودرنا كأن درس هل أتاك حديث الغاشية أن سورة التفسير الحمد لله ملبورتياكي അടുത്ത സൂറത്ത് സബ്ഹിസ്മ റബ്ബികല അല അല്ലാഹുവിന്റെ കിതാബ് പഠിക്കുക എന്നത് ഏറെ ഫളുള്ള അല്ലാഹുവിങ്കൽ അവൻ വലിയ ഫളു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുക, അതാണ് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക എന്നതിന്റെ ആദ്യത്തെ മർത്തബ. അതാണ് കാരണം, ഈ കിതാബാണ് അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാനം. കിതാബുള്ളാഹ് വസുന്നത്തു റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠിച്ച സൂറത്തുകൾ അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞതാണ്. തഫ്സീർ പറഞ്ഞില്ല എന്നാണ്, തഫ്സീർ അത്രയും ഞാൻ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഉമ്മ ഇന്ന ഇലൈന ഈ അബഹും ഇന്ന ഇലൈന ഈ അബഹും, തീർച്ചയായും ഇലൈന നമ്മിലേക്കാണ്, ഇയാബഹും അവരുടെ മടക്കം, ഇയാബ് എന്നാൽ മടക്കം. ഫുമ്മ ഇന്ന അലൈന, പിന്നെ ഇന്ന അലൈന നമ്മുടെ ബാധ്യതയാണ്, ഹിസാബഹും അവരുടെ വിചാരണ. എന്റെ അർത്ഥം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. അല്ലാഹു ഇന്ന ഇലൈന ഇയാബഹും ഫുമ്മ ഇന്ന അലൈന ഹിസാബഹും, പിന്നെ അവർ നമ്മിലേക്കാണ് അവരുടെ മടക്കം. തുമ്മ ഇന്ന അലൈന, പിന്നെ ഇന്ന അലൈന തീർച്ചയായും നമ്മുടെ ബാധ്യതയാണ്. അല എന്ന് ആരിലേക്കാണ് ചേർത്തി പറയുന്നത്? അയാളുടെ ബാധ്യതയാണ്. ഹഖുല്ലാഹി അലൽ ഇബാദ്, ഹഖുൽ ഇബാദി അലല്ലാഹ്. അല്ലാഹു പറയുന്നു അലൈന, നമ്മുടെ മേലുണ്ട് അഥവാ നാം നമ്മുടെ ബാധ്യതയാണ്. ഹിസാബഹും ഹിസാബഹും അവരുടെ വിചാരണ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ലസ്തഅലൈഹിം ബിമുസൈത്തിർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ലസ്തഅലൈഹിം ബിമുസൈത്തിർ, നീ അവരുടെ മുകളിൽ അധികാരം ചെലുത്തേണ്ടവനല്ല. അവരെ ഹിദായത്തിൽ എല്ലാവരെയും കൊണ്ടുവരിക എന്നത് നിന്നെ ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് നിന്റെ ബാധ്യത അവർക്ക് പറഞ്ഞു കൊടുക്കലാണ്, അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കലാണ്. എന്നാണ് ഈ ആയത്തിൽ രണ്ടായത്തിന്റെ അർത്ഥം. ഖുർആൻ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ തഫ്സീർ ഓർത്തുകൊണ്ട് ഹിഫ്ള് നന്നായി സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. ഒട്ടകത്തെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പോയി പോകും. ഒരു ദിവസം ഒരു ജുസ് എങ്കിലും കുറഞ്ഞത് പാരായണം ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഇതിന് ചെലവാകുകയുള്ളൂ. ഒരു മണിക്കൂർ കൂടിപ്പോയാൽ, ഒരുമിച്ചിരുന്നാൽ ഒരു മണിക്കൂർ വേണ്ടിവരും ചിലപ്പം. അത് കുറച്ചു കുറച്ചു ഒരു ദിവസത്തിന്റെ പല സമയങ്ങളിലായാൽ വളരെ കുറച്ച് സമയം. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനിനെ ഹജിർ ചെയ്ത ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകും. അങ്ങനെയാണ് അലമാക്കൾ അതിന് വിശദീകരിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന ഖൗമിത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് പറയുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഖൗമിത്ത ഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ കൗം ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു, ഒഴിവാക്കിക്കളഞ്ഞു. ആ ഒഴിവാക്കലിൽ പെട്ടുപോകും ഒരു ദിവസം ഒരു ജുസ് എങ്കിലും നമ്മൾ പാരായണം ചെയ്തില്ലെങ്കിൽ. അപ്പൊ ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർത്തിയാകും. ഒരു വർഷം 12 തവണ അള്ളാഹുവിന്റെ കിതാബ് മുഴുവൻ ഓതി തീർക്കാൻ നമുക്ക് സാധിക്കും. അതിന്റെ അർത്ഥം പഠിക്കുക. ഖുർആൻ പരിഭാഷയൊന്നുമില്ലാതെ ഓതിയാൽ തന്നെ അതിന്റെ അർത്ഥം ആശയം മനസ്സിലാകുന്ന ആ അയൽമിയായ നിലവാരത്തിലേക്ക് നമ്മൾ എത്തുക. ഖുർആൻ പരിഭാഷകൾ അതിന്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ അമുസ്ലിങ്ങളാണ്. ഖുർആൻ പരിഭാഷ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആരാണ്? അമുസ്ലിങ്ങളെയാണ്. അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാകാൻ, ഖുർആനിന്റെ ഖുർആനിലുള്ള കാര്യങ്ങൾ മനസ്സിലാകാനുള്ള ഒരു വഴിയാണ് ഖുർആന്റെ പരിഭാഷകൾ. മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ അറബി പഠിക്കുകയാണ് വേണ്ടത്. അവർക്ക് മുസ്ഹാഫ് നോക്കിയിട്ട് ഖുർആൻ ഓതിയാൽ അതിന്റെ ആശയം അവരുടെ മനസ്സിൽ കിട്ടണം. അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പരിഭാഷ ആ അൽമിയായ നിലവാരത്തിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ സൂറത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ വളരെയധികം തവണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന സൂറത്ത് സബ്ബിഹിസ്മി റബ്ബിക്കല്ല അല എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത്, ഈ സൂറത്ത് മക്കിയായ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുൻപ് അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്. അതിനുള്ള തെളിവ് എന്താണ്? അനിൽ ബറാ റളിയല്ലാഹു അൻഹു, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവ്വലു മൻ ഖദിമ അലൈന മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് ഇബ്നു ഉമൈർ. അൽ ബറാ ഇബ്നു ആസിബ് അൻസാരിയായ സഹാബിയൻ. അൽ ബറാ ഇബ്നു ആസിബ് ഈ സഹാബി പറയുന്നു, അവ്വലുമൻ ഖദിമ അലൈന, ഞങ്ങളിലേക്ക് ആദ്യമായി വന്നത്, ഞങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ എവിടത്തേക്ക്? ഏത് നാട്ടിലേക്കാണ്? മദീനയിലേക്ക്. ഞങ്ങളിലേക്ക് ആദ്യമായി വന്നത് മിൻ അസ്ഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട ആരാണ്? മുസ്അബ് ഇബ്നു ഉമൈർ, മഹാനായ സഹാബി മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ സഹാബിയെ കുറിച്ച് ഓർത്തിട്ടാണ് പിന്നീട് പല സഹാബത്തും കരഞ്ഞിട്ടുള്ളത്. റഹ്മാൻ ഇബ്നു ഔഫ്, അതുപോലെ അമ്മാർ ഇബ്നു യാസിർ എന്നീ സഹാബിമാരൊക്കെ പിന്നീട് മുസ്അബിനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു. മുസ്അബ് മക്കയിലെ വലിയ പണക്കാരനായിരുന്നു, പക്ഷെ പിന്നീട് ഷഹീദായപ്പോ കഫൻ ചെയ്തപ്പോൾ തല മറിച്ചാൽ കാല് പുറത്താണ്, കാല് മറിച്ചാൽ തല പുറത്താണ്. അവസാനം ഇദ്ഖിർ, ഇദ്ഖിർ എന്ന പുല്ല് വെച്ചിട്ട് കാൽഭാഗം മറക്കുകയാണ് ചെയ്തത്. ആ സഹാബിയെ ഓർത്ത് പിന്നീട് ഇബ്നു ഔഫ് കരയാറുണ്ടായിരുന്നു. നല്ല ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചപ്പോ, അള്ളാഹു ഞങ്ങളുടെ പ്രതിഫലം ദുനിയാവിൽ തന്നെ തരികയാണോ? ഇതൊന്നും, ഈ സുഖസൗകര്യങ്ങളൊന്നും കിട്ടാതെ നമ്മുടെ സഹോദരൻ മുസ്അബ് ഇബ്നു ഉമൈർ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ മരണപ്പെട്ടുപോയി, ഞങ്ങൾക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു തരികയാണോ എന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് അവസാനം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്. സഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കാണാം. വേറെയും സഹാബിമാരത് പറഞ്ഞിട്ടുണ്ട്. ആ മുസ്അബ് ഇബ്നു ഉമൈറാണ് റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ ഞങ്ങളിലേക്ക് ആദ്യമായി വന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ മദീനയിൽ താമസിക്കാനും അവിടെയുള്ള ജനങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കാനും ഖുർആൻ പഠിപ്പിക്കാനും ഇസ്ലാം പഠിപ്പിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരുന്നാരെ? മുസ്അബിന് ഇബ്നു ഉമൈർ. ഹിജ്റ പോകുന്നത് പോലെയല്ല, കുറച്ച് മുസ്അബിനെ, മുസ്അബിന്റെ പോക്കിനൊരു പ്രത്യേകതയുണ്ട്. ഒരു വെറും ഹിജ്റ അല്ല അത്, അതിനപ്പുറത്താണ്. അതുകൊണ്ടാണ് ഹിജ്റക്ക് ചെന്ന വേറെയും സഹാബിമാരുണ്ടായിരുന്നു മുസ്അബ് അല്ലാതെ. ആമിർ ഇബ്നു റബിയാ റളിയല്ലാഹു അൻഹു നേരത്തെ പോയാള്, പക്ഷെ ബറാ ആരെയാണ് എടുത്തു പറയുന്നത്? മുസ്അബ് ഇബ്നു ഉമൈർ. കാരണം മുസ്അബിന്റെ പോക്കിനൊരു പ്രത്യേകതയുണ്ട്, പഠിപ്പിക്കാൻ ചെല്ലുകയാണ് ജനങ്ങളെ. അതുപോലെ വബ്നു ഉമ്മി മക്തൂം, വബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അന്ധനായ സഹാബിയുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് ആ സഹാബിയുടെ വിഷയത്തിൽ. ഏതായത്താൻ? ആബസ വതവല്ല അൻജാഅഹുൽ അഅമ. അത് മാത്രമല്ല, വേറെയും പ്രത്യേകത ഖുർആനിലെ ആയത്താണ്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലിൽ ദറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ് എന്ന ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു. സെയ്ദ് ഇബ്നു സാബിത്തിനെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിക്കുകയാണ്. ആദ്യം അതിറങ്ങിയത് ഇങ്ങനെയാണ്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. വീട്ടിലിരിക്കുന്ന മുഅ്മിനുകളും യുദ്ധത്തിന് പോയിട്ടുള്ള മുഅ്മിനുകളും ഒരുപോലെയല്ല. ഇത് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദിനോട് എഴുതാൻ പറഞ്ഞു. സെയ്ദ് എഴുതാൻ പോകുമ്പോഴാണ് ഇബ്നു ഉമ്മി മക്തൂം അവിടെ ഉണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം പറഞ്ഞു, നബിയെ, എനിക്ക് ജിഹാദിന് സാധിക്കുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, എനിക്ക് പറ്റില്ലല്ലോ, ഞാൻ കണ്ണാണാത്ത ആളാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ആയത്തിൽ പറയുന്നത്? ആയത്തിൽ എന്താ പറയുന്നത്? അള്ളാഹു ഉടനെ ആ ആയത്ത് നസ്ഖ് ചെയ്ത് മാറ്റിയിറക്കുകയാണ്. ആ ആയത്തിൽ അതാ ഒരു വാചകം കൂടുതലായി അള്ളാഹു അവതരിപ്പിക്കുകയാണ്. ലായസ്തവിൽ ഖായിദൂന മിനൽ മുഅ്മിനീന ഗൈറു ഉലുൽ ദറരി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹ്. അതായത് പ്രയാസമില്ലാത്ത, ബുദ്ധിമുട്ടില്ലാതെ വീട്ടിലിരിക്കുന്ന മുഅ്മിനുകളും അല്ലാത്തവരും ജിഹാദിന് പോയ മുഅ്മിനുകളും ഒരുപോലെയല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കി. അങ്ങനെ പ്രത്യേകതകളുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല ഒരാളുടെ കാര്യത്തിൽ ആയത്തിറക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഫദലല്ല, വലിയ ഫദലാണ്. അങ്ങനെയുള്ള ഇബ്നു ഉമ്മി മക്തൂം, എന്നിട്ടോ ഫജഅല യുഖ്രിആനിനൽ ഖുർആൻ. അൽബറാ ഇബ്നു ആജിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ രണ്ടുപേരും ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ തുടങ്ങി. ആരൊക്കെ? മുസാബ് ഇബ്നു ഉമൈറും അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമും. ثم جاء عمار. പിന്നെ ആര് വന്നു? അമ്മാർ വന്നു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. വബിലാൽ, ബിലാൽ ഇബ്നു റബാഹ് വന്നു. وسعد سعد ونو سعد آلان سعد بن أبي وقاس سعد بن أبي وقاس من العشرة المبشرين بالجنة نبي صلى الله عليه وسلم سورقين قلن بسان دوش وارتاريجا بطو بير الورالان والتحديث البير التبارن بطو بير الورال اللنجل هذا اللعنة سان دوش وارتاريجا بطو بير ريمون بلال أكوتة دلان. എന്നിട്ടോ സുമ്മജ, പിന്നെ വന്നു. ആരാണ് വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഫീ ഇശ്രീൻ, ഉമർ ഇബ്നുൽ ഖത്താബ് ഇരുപതിൽ ഒരാളായി വന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഇരുപത് സഹാബിമാർ ഒരുമിച്ച് വന്നിരുന്നു. അക്കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ്. സുമ്മ ജാഅ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽബറാ ചുരുക്കി സംഭവം പറയാണ്. പിന്നെ ആര് വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂലുള്ളാഹിന്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖിന് അല്ലാഹു കൊടുത്തിട്ടുള്ള ഒരു ഫദ്ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആയിരുന്നു മക്കയിൽ. നബുവത്തിന് കിട്ടുന്നതിന് മുമ്പേ റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ്. നബുവത്ത് കിട്ടിയതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, എനിക്ക് ബുദ്ധി വെച്ച കാലം മുതൽ ഞാൻ കാണാറുണ്ട് രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. എവിടെ വെച്ച്? മക്കയിൽ വെച്ച്. അങ്ങനെയുള്ള റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണ്. മാത്രമാണോ ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ചെന്നു? മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം മുസ്ലിം ഉമ്മ റസൂലുള്ളാഹിന്റെ ഖലീഫയായി, ഖലീഫത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയി അബൂബക്കറിനെ തീരുമാനിച്ചു. മാത്രമോ അതാ മരണപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തെ ഖബർ എവിടെയായി? റസൂലുള്ളാഹിന്റെ അടുത്തായി. റസൂലുള്ളാഹിന്റെ സാഹിബൻ ഈ ലോകത്ത് മക്കയിൽ വെച്ച് ഹിജ്റ പോകുമ്പോൾ മദീനയിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഖബറിൽ ബർസഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയാണ് ഇൻഷാ അല്ലാഹ് നാളെ സ്വർഗത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സാഹിബൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് ആകട്ടെ ഇരുപത് പേരിൽ ഒരാളായി വന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ബറാഅ് പറയുന്നു, ഫമാ റഅയ്തു അഹ്ലൽ മദീനത്തി ഫരിഹു ബിശൈഇൻ ഫറഹഹും ബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മദീനക്കാർ സന്തോഷിച്ചതുപോലെ മറ്റൊരു സന്ദർഭത്തിലും അവർ സന്തോഷിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അതാണ് അനസ് ബിൻ മാലിക് പറയുന്ന മറ്റൊരു ഹദീസിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ദിവസം മദീനയാകെ പ്രകാശപൂരിതമായതായി ഞങ്ങൾക്ക് തോന്നി. മദീനയാകെ ഒരു വെളിച്ചം പോലെ. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ അന്ന് മദീന മുഴുവൻ ഇരുട്ടിലായതുപോലെ ഞങ്ങൾക്ക് തോന്നി. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം പോയല്ലോ വഫാത്തായാലും. ബിലാൽ ബറാഅ് പറയുന്നു, ഹത്താ റഅയ്തുൽ വലാഇദ വസ്സിബിയാൻ. എത്രത്തോളം ചെറിയ കുട്ടികളും അതുപോലെ ആൺകുട്ടികളുമൊക്കെ, വലിയ വലിയ ആളുകളും ആൺകുട്ടികളും എല്ലാവരും, കുട്ടികളും വലിയ ആളുകളും എല്ലാവരും അവർ വന്നിട്ട് പറയാൻ തുടങ്ങിയ, ഖൂലുൻ ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജാഅ ഫമാ ജാഅ ഹത്താ ഖറഅ്തു സബ്ഹ് ഇസ്മ റബ്ബിക അലാ. അങ്ങനെ എല്ലാവരും വന്നിട്ട് പറയാൻ തുടങ്ങി, ഇതാ റസൂലുള്ള വന്നിരിക്കുന്നു, റസൂലുള്ള വന്നിരിക്കുന്നു. അങ്ങനെ ഒരു സന്തോഷം പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ഫമാ ജാഅ റസൂലുള്ള വന്നിട്ടില്ല ഹത്താ ഖറഅ്തു സബ്ഹിസ്മ റബ്ബിക്കൽ അഅല, ഞാൻ സബ്ഹിസ്മ റബ്ബിക്കൽ അഅല പഠിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ള മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ബറാഅ റളിയല്ലാഹുവിനെ എന്ത് പഠിച്ചിട്ടുണ്ട്? സബ്ഹിസ്മ റബ്ബിക്കൽ അഅല പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലുള്ള സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ബറാഅ റളിയല്ലാഹു അൻഹു പഠിച്ചിട്ടുണ്ട്. ഖുർആൻ ആദ്യമേ പഠിച്ച് റസൂലുള്ളാനെ കാത്തിരിക്കുകയാണ് ആര്? മദീനയിലെ സഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല, റസൂലുള്ള പ്രതി ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ റസൂലുള്ള അക്കിറങ്ങിയ ഖുർആൻ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തിരിക്കുകയാണ്. ഈ ഹദീസിൽ അതുപോലെ ബറാഅ പറയുന്നു, സബ്ബഹിസ്മ റബ്ബിക അല ഫീ സുവരി മിസ്ലിഹ, സബ്ബഹിസ്മ റബ്ബിക അല മാത്രമല്ല അതുപോലുള്ള സൂറത്തുകളും, അതുപോലുള്ള സൂറത്തുകൾ ആ കൂട്ടത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, സബ്ബഹിസ്മ റബ്ബിക അല ആല, അങ്ങനത്തെ സൂറത്തുകളൊക്കെ ഞാൻ പഠിച്ചിരുന്നു റസൂലുള്ള വരുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ ഇതാണ് സബ്ബഹിസ്മ റബ്ബിക അല എവിടെ ഇറങ്ങിയതാണെന്നതിനുള്ള തെളിവ്. മക്കിയാണ്, സൂറത്ത് മക്കിയാണെന്നതിനെ തെളിവ്. കാരണം റസൂലുള്ള ഹിജറ വരുന്നതിന് മുമ്പേ ബറാ പഠിച്ചു, അപ്പൊ ഹിജറക്ക് മുൻപേ ഇറങ്ങിയ സൂറത്താണ്. ഹിജറക്ക് മുൻപുള്ള സൂറത്ത് മക്കിയ, ഹിജറക്ക് ശേഷമുള്ളത് മദനിയാണ്. അത് റസൂലുള്ള പിന്നീട് ഹജ്ജത്തുൽ വദാഇന് മക്കത്ത് ചെന്നപ്പോ അവതരിച്ചതാണെങ്കിലും ശരി, ഹജ്ജിന് റസൂലുള്ള മക്കയിൽ ചെന്നിട്ടുണ്ടല്ലോ, അപ്പൊ മക്കയിൽ വെച്ചാണ് അവതരിച്ചത്. പക്ഷെ സൂറത്തിന് എന്തേ പറയുള്ളൂ? മദനിയാന്നെ പറയുള്ളൂ. ആദ്യ പെട്ടതാണ് അലിയവും അക്കും മത്സുലക്കും ദീനക്കും റസൂലുള്ള അറഫയിലായിരിക്കുകയാണ് അത് അവതരിച്ചിട്ടുള്ളത്. അത് മദനിയ മക്കയിൽ വെച്ചാണ് ഇറങ്ങിയതെങ്കിലും കാരണം ഹിജറക്ക് ശേഷം. അതുപോലെ തന്നെ ഈ സൂറത്തിനുള്ള ചില പ്രത്യേകതകൾ നോക്കൂ. ഇമാം ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി മുആദ്, റസൂലുള്ള മുആദിനോട് പറഞ്ഞു, ഇത് നേരത്തെ അതിന്റെയൊക്കെ തഫ്സീർ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, മുആദ് റളിയല്ലാഹു അൻഹു ദീർഘമായി ഓതി സൂറത്തുൽ ബഖറ ഓതി ജനങ്ങളെ കൊണ്ട് ഈശാ നമസ്കരിക്കുമ്പോ. അപ്പൊ ഒരാള് രാവിലെ ഒക്കെ ഒരുപാട് അധ്വാനിച്ചിട്ട് ജീവിക്കുന്ന ആളാണ്, അദ്ദേഹം എന്ത് ചെയ്തു? നമസ്കാരത്തിന്റെ അടുത്ത് ഒഴിവാക്കിയിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചു, എന്നിട്ട് പോയി. അപ്പൊ മുആദ് റളിയല്ലാഹു അൻഹു ഇതറിഞ്ഞപ്പോ അദ്ദേഹത്തെ പറഞ്ഞു, ഞാൻ അദ്ദേഹം ഒരു മുനാഫിഖാണെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയിട്ട് പരാതി പറഞ്ഞു, മുആദ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു, നമ്മൾ രാവിലെ ഒരുപാട് ജോലി ചെയ്യുന്ന ആളാണ് നബി, അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്, എന്നിട്ട് രാത്രി ഞങ്ങളെ കൊണ്ട് നിസ്കരിക്കുമ്പോൾ മുആദ് അൽബക്കറോത്തേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ് അഫത്താനുൻ അൻത, അഫത്താനുൻ അൻത, മുആദ് നീ ഫിത്ന ഉണ്ടാക്കിയാണോ, കുഴപ്പമുണ്ടാക്കിയാണോ ജനങ്ങളെ, നീ ഓതുമ്പോ നിനക്ക് ഓതിക്കൂടെ, അല്ല സല്ലൈത, നിനക്ക് നമസ്കരിച്ചുകൂടെ, ബിസബ്ഹിസ്മ റബ്ബിക്കല്ല അല, സബ്ഹിസ്മ റബ്ബിക്കല്ല അല ഓതിയിട്ട് വശംസി വദുഹാഹ വല്ലൈലി ഇദാ യഖ്ഷ ഇതുപോലുള്ള സൂറത്തുകൾ ഓതിയിട്ട് ജനങ്ങളെയും കൊണ്ട് നിസ്കരിച്ചുകൂടെ. കാരണം എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കുമ്പോൾ ചുരുക്കി നമസ്കരിക്കണം, കാരണം അവരുടെ പിന്നിലുണ്ട് അൽ കബീറു വദ്ദഈഫു വദുൽ ഹാജ, പ്രായമേറിയ ആളുകളുണ്ടാവും, അതുപോലെ ദുർബലരായിട്ടുള്ള ആരോഗ്യമില്ലാത്ത ആളുകളുണ്ടാവും, അതുപോലെ ദുൽഹാജ ആവശ്യക്കാരനുണ്ടാവും, അവനിപ്പോ നിസ്കാരം കഴിഞ്ഞിട്ട് വേണം പോകാൻ, അങ്ങനെയുള്ളവരുണ്ടാകും. അതുകൊണ്ട് ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ദീർഘമായി നിസ്കരിച്ചോളൂ, ഒരുപാട് ഓതിക്കോളൂ, പക്ഷെ ജനങ്ങളെ കൊണ്ട് ഇമാമത്ത് നിൽക്കുമ്പോൾ ഫർദ് നമസ്കാരങ്ങൾ എങ്ങനെ നിസ്കരിക്കണം? ചുരുക്കി നിസ്കരിക്കണം. മുസ്തഹബായ തറാവീഹ് പോലെയുള്ളത് കുഴപ്പമില്ല, കാരണം അത് നിർബന്ധമില്ല, അത് പോകേണ്ടവർക്ക് പോകാമല്ലോ, അവർക്ക് കുറ്റമില്ലല്ലോ. ഇത് നിർബന്ധമാണ് ജമാഅത്തായിട്ടുള്ള ഫർദ് നമസ്കാരം, നിർബന്ധമായതിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അള്ളാഹുവിന്റെ ദീൻ അത്രയും എളുപ്പമുള്ള ദീനാണ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ഓതാൻ പറഞ്ഞ സൂറത്തുകളുടെ കൂട്ടത്തിലുണ്ട് ഏത്? സബ്ബഹിസ്മ റബ്ബികല അല. അതുപോലെ കഴിഞ്ഞ സൂറത്തിന്റെ തഫ്സീർ നമ്മൾ വായിച്ച ഹദീസാണ്, അനി നുഅ്മാൻ ഇബ്നു ബഷീരിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഫിൽ ഈദൈനി ബിസബ്ഹിസ്മ റബ്ബികല അല വഹൽ അതാക ഹദീസുൽ ഗാശിയ വഇൻ വാഫഖ യൗമൽ ജുമഅത്തി ഖറഅഹുമാ ജമീഅൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ നമസ്കാരത്തിൽ രണ്ട് പെരുന്നാളിന്റെ നമസ്കാരങ്ങളിൽ ഈ സൂറത്തും അലത്താക്ക ഹദീസുൽ ഗാശിയും ഓതാറുണ്ടായിരുന്നു. ഇനി ജുമയും ഈദ് ഒരുമിച്ച് വന്നാൽ അങ്ങനെ ഓതാറുണ്ടായിരുന്നു, ജുമാക്കും ഓതാറുണ്ടായിരുന്നു. ഇതൊക്കെ ഹദീസിൽ വന്നതാണ്. അതുപോലെ തന്നെ നോക്കൂ, ഇമാം അഹ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്യുന്നു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്ന്, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ജ അദ്ദേഹത്തിൽ നിന്ന്, ആയിഷ ഈ പറയപ്പെട്ട സഹാബിമാരിൽ നിന്നൊക്കെ ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ആരൊക്കെ? ഉബൈ ഇബ്നു കഅബ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ജ, ആയിഷ, ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഹദീസാണ്. അപ്പൊ ഓരോന്നും ഓരോ ഹദീസായിട്ടാണ് പരിഗണിക്കുക, സഹാബിമാർക്കനുസരിച്ചിട്ടാണ് ഹദീസ് പരിഗണിക്കുക. ആശയം ഒന്നാണെങ്കിലും ഇവർ നാലുപേരും ഈ ഹദീസ് റിവായത്തിട്ടുണ്ടെങ്കിൽ നാലും നാല് ഹദീസാണെന്നാണ് പറയാം. ആയിഷയുടെ ഹദീസ്, ഇബ്നു അബ്ബാസിന്റെ ഹദീസ്, അബ്ദുറഹ്മാൻ ഇബ്നു അബ്ജയുടെ ഹദീസ്, ഉബൈ ഇബ്നു കഅബിന്റെ ഹദീസ്. ഇത് ആവർത്തിച്ചു വന്നു എന്ന് പറയുകയില്ല. ഇമാം അഹ്മദിന്റെ മുസ്നദിലെ ഹദീസ് ആവർത്തിച്ചു വന്നു എന്ന് പറയുകയില്ല. ആവർത്തിച്ചു വന്നു എന്ന് പറയണമെങ്കിൽ എന്തുവാണ്? അസഹാബി എന്ന റിവായത്താണ്. സഹാബിയുടെ സഹാബി ആരെന്ന് നോക്കിയിട്ടാണ് ഹദീസിന്റെ എണ്ണം തീരുമാനിക്കുക. ഇവരൊക്കെ റിവായത്ത് ചെയ്ത ഹദീസിൽ വന്നിട്ടുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖ്റഉ ഫിൽ വിത്രി ബിസബ്ഹി ഇസ്മ റബ്ബിക അലാ വഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രിൽ ഓതാറുണ്ടായിരുന്നു. അവസാനത്തെ മൂന്നിൽ ഓതാറുണ്ട്. ഏതൊക്കെ? സബ്ഹി ഇസ്മ റബ്ബിക അലാ, രണ്ടാമത്തെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മൂന്നാമത്തെ ഖുൽ ഹുവല്ലാഹു അഹദ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ ഇങ്ങനെയും കൂടി വന്നു, വൽ മുഅവ്വിദതൈൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോ അവസാനത്തതിൽ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓതാറുണ്ടായിരുന്നു. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഇങ്ങനെ പ്രത്യേകതയുണ്ട് ഈ ഹദീസിൽ. മാത്രമല്ല ഈ ഈ സൂറത്തിന് മാത്രമല്ല, ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്നാണ് അള്ളാഹു പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? സബ്ബിഹ്, നീ തസ്ബീഹ് നടത്തുക. സബ്ബിഹ് എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുക. കബ്ബർ എന്ന് പറഞ്ഞാലോ അള്ളാഹു അക്ബർ. ഹംമിദ്, അൽഹംദുലില്ലാ. ഇങ്ങനെയാണ് തസ്ബീഹ് നടത്തുക. നീ സബ്ബിഹ്, നീ തസ്ബീഹ് നടത്തുക, നീ പരിശുദ്ധപ്പെടുത്തുക. ഇസ്മ എന്താണ്? ഇസ്മ പേര്, നാമം. റബ്ബിക്ക, നിന്റെ റബ്ബിന്റെ. എങ്ങനെയുള്ളവനാണ് നിന്റെ റബ്ബ്? അൽ അഅല, എല്ലാത്തിനും മുകളിലുള്ളവൻ, ഏറ്റവും മുകളിലുള്ളവൻ, അത്യുന്നതൻ ആയ നിന്റെ റബ്ബിന്റെ പേര് നീ തസ്ബീഹ് നടത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ വാഖിഅയിലെ സൂറത്തുൽ വാഖിഅയിലെ ആയത്തുണ്ടല്ലോ അവസാനത്തായത്, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്നായത്തിറങ്ങിയപ്പോൾ പറഞ്ഞതായി ഉഖ്ബത്ത് ഇബ്നു ആമിർ അൽ ജുഹനി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ള സൂറത്തുൽ വാഖിഅയിലെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന ആയത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഇജ്അലൂഹ ഫീ റുകൂഇകും, അത് നിങ്ങളുടെ റുകൂഇലാക്കുക. അതായത് അളീമായ അളമത്ത്, എല്ലാ മഹത്വങ്ങളും മഹത്വങ്ങളുടെ പൂർണ്ണതയുള്ളവനായ അള്ളാഹു, അതുകൊണ്ടാണ് അവൻ അൽ അളീം എന്ന് പേര്. അങ്ങനെയുള്ള നിന്റെ റബ്ബിന്റെ പേര് നീ തസ്ബീഹ് നടത്തുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇജ്അലൂഹ, അത് നിങ്ങളാക്കിക്കൊള്ളൂ. ഫീ റുകൂഇകും, എപ്പോ? റുക്കൂഇൽ. അതുകൊണ്ടാണ് നമ്മൾ റുക്കൂഇൽ എന്ത് പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അളീം. എന്തുകൊണ്ട്? അള്ളാഹു പറഞ്ഞു, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, നീ അളീമായ നിന്റെ റബ്ബിന്റെ ഇസ്മ, അത് തസ്ബീഹ് ചെയ്യുക. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അത് നിങ്ങൾ റുക്കൂഇലാക്കുക. നമ്മൾ റുക്കൂഇൽ സുബ്ഹാന റബ്ബിയൽ അളീം എന്ന് പറയും. സുബ്ഹാന, അത്ര പരിശുദ്ധനാണ് റബ്ബി, എന്റെ റബ്ബ്. അൽ അളീം, അളീമായ അള്ളാഹുവിന്റെ അതി മഹത്തായ ഒരു പേരാണ് അൽ അളീം എന്ന് പറഞ്ഞാൽ കമാലുൽ അളമ, എല്ലാ മഹത്വങ്ങളുടെയും പൂർണ്ണത അവന, ഏറ്റവും മഹാനവന. ഫലമ്മാ നസലത്ത്, ഉഖ്ബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ആയത്തിറങ്ങിയപ്പോൾ സബ്ബിഹ് ഇസ്മ റബ്ബിക അലാ എന്നായത്തിറങ്ങിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഇജ്അലൂഹ ഫീ സുജൂദികും, നിങ്ങളത് സുജൂദിലാക്കുക, അത് നിങ്ങൾ സുജൂദിലായിക്കൊള്ളുക. അതുകൊണ്ടാണ് സുജൂദിന് നമ്മൾ എന്ത് പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ ആല, സുബ്ഹാന പരിശുദ്ധനാണ് റബ്ബി, എന്റെ റബ്ബ് അല്ല അല ഏറ്റവും മുകളിലുള്ളവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയാറുണ്ട്. എത്ര വേണമെങ്കിലും ഇത് ആവർത്തിച്ച് പറയാം, എത്ര വേണമെങ്കിലും ആവർത്തിച്ച് പറയാം. ഒരു പ്രാവശ്യം കൊണ്ട് മതിയാക്കുകയാണെങ്കിൽ അങ്ങനെയും ആവാം. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിൽ അൽബക്കറ ഓതി, ആല ഇംറാൻ ഓതി, നിസാ ഓതി, അത്രയും സമയം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുഅയിലും നിന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുമുണ്ട്. ആവർത്തിച്ച് എത്ര വേണമെങ്കിലും പറയാവുന്നതാണ്. ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം അൽബാനി ഇത് ഹസൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഹദീസാണ് എന്ന് മാത്രമല്ല, ആയത്ത് സൂറത്താണ് എന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എപ്പോൾ പാരായണം ചെയ്താലും സുബ്ഹാന റബ്ബിയൽ ആല എന്ന് പറയാറുണ്ടായിരുന്നു. സാധാരണ ഖുർആൻ ഓതുമ്പോൾ തന്നെ സബ്ഹാന റബ്ബിക്കൽ അല എന്ന് വന്നാൽ എന്ത് പറയാം? സുബ്ഹാന റബ്ബിയൽ അല. അനിബ്നു അബ്ബാസി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയാൽ സബ്ഹാന റബ്ബിക്കൽ അല എന്ന് ഓതിയാൽ ഖാൽ സുബ്ഹാന റബ്ബിയൽ അല, സുബ്ഹാന റബ്ബിയൽ അല എന്ന് പറയാറുണ്ടായിരുന്നു. അത് നമസ്കാരത്തിനിടയിൽ ഓതിയാലും അത് പറയാവുന്നതാണ്. എന്നാൽ ഉലമാക്കൾ ഷെയ്ഖ് അൽബാനിയെ പോലെയുള്ളവർ പറയുന്നത് അത് രാത്രി നമസ്കാരത്തിന് ഖാസാണെന്നാണ്, രാത്രി നമസ്കാരത്തിന് പ്രത്യേകമായിട്ടുള്ളതാണ്. ഏതുപോലെ നരകത്തിന്റെ ആയത്ത് വന്നാൽ അല്ലാഹുമ്മിനി ഔദു ബിക മിനന്നാർ, അല്ലാഹു എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന അർത്ഥത്തിൽ ദുആ ചെയ്യുക. സ്വർഗത്തെ കുറിച്ച് വന്നാൽ അല്ലാഹുമ്മിനി അസ്അലുക്കൽ ജന്ന എന്ന് ചോദിക്കുക. ഈ ആയത്ത് വന്നാൽ അതോദ്യ സംഭാഷണം ആരംഭിക്കല എന്ന് നമസ്കാരത്തിൽ തന്നെ പറയാം. പക്ഷെ അത് ഏത് നമസ്കാരത്തിന് പ്രത്യേകമുള്ളതാണ്? രാത്രി നമസ്കാരത്തിന് പ്രത്യേകമുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫർദിൽ അങ്ങനെ റസൂലുള്ള പറഞ്ഞതായി പ്രത്യേകം റിവായത്ത് വന്നിട്ടില്ല. ഇനി നോക്കൂ, ഈ സൂറത്ത് സബ്ബഹിസ്മ റബ്ബിക്കൽ അല എന്ന് തുടങ്ങുന്ന സൂറത്ത് ഒരു പ്രാവശ്യം ഒന്ന് കുറച്ച് ഓതാം. بسم الله الرحمن الرحيم سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء أحوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى سبح اسم ربك الأعلى سبح എന്നാണത്. അത് ഇസ്മ എന്നതിനോട് കൂട്ടി ഓതുന്നതുകൊണ്ടാണ് സബ്ബിഹിസ്മ എന്നായിട്ടുള്ളത്. അല്ലെങ്കിൽ അസൽ എന്താണ്? സബ്ബിഹ് എന്നാണ് തസ്ബീഹ് നടത്തുക. സുക്കൂനാണ് അവിടെ. ഈ സുക്കൂൻ പുറത്ത് വസലിന്റെ ഹംസ ആയതുകൊണ്ട് അഥവാ കൂട്ടി ഓതാൻ പറ്റിയ ഹംസ ആയതുകൊണ്ട് അതിലേക്ക് കൂട്ടി വന്നു. അതുകൊണ്ട് നമ്മൾ അലിഫ് ഉച്ചരിക്കുന്നില്ല, നേരെ സീനിലേക്കാണ് കിടക്കുന്നത്. സബ്ബിഹിസ്മ റബ്ബിക അൽ ആല, കൂട്ടി ഓതുമ്പോ റബ്ബിക അൽ ആല. ഇനി നോക്കൂ, സബ്ബിഹ് ഹാ ആണ് അവിടെ, നന്നായി ശ്രദ്ധിച്ചു വേണം ഉച്ചരിക്കാൻ. ഹാ ഹാ വേറെ, ഹാ വേറെ, ഹാ വേറെ. ഏതുപോലെ വല്ലതി ഖദ്ദറ ഫഹദ, ഇവിടെ ഹാ ആണ്, ഇവിടെ ഹാ. സബ്ബിഹിസ്മ റബ്ബിക റ, റ അല്ല റബ്ബിക അൽ അഅല. എന്താണ് അതിന്റെ അർത്ഥം? നിന്റെ അല അല ആയ നിന്റെ റബ്ബിന്റെ ഇസ്മിൽ നീ തസ്ബീഹ് നടത്തുക. എല്ലാ തസ്ബീഹിനും അർഹൻ അല്ലാഹു സുബ്ഹാനഹു തആലയാണ്. അവന്റെ ഒരുപാട് നിഅമത്തുകളാണ് പിന്നീടുള്ള ആയത്തുകളിൽ പറയുന്നത്. അവന്റെ ദുനിയാവിലുള്ള നിഅമത്തുകളുണ്ട്, ദീനിയായ നിഅമത്തുകളുണ്ട്. ദുനിയാവിൽപ്പെട്ട നിഅമത്തുകൾ നോക്കൂ, അല്ലാഹു ഖലഖ ഫസവ, അവനാണ് പടച്ചത്, എന്നിട്ടെല്ലാം ശരിപ്പെടുത്തിയത്. അല്ലാഹു ഖദ്ദറ, അവനാണ് കണക്കാക്കിയത് ഓരോന്നും. ഫഹദ, എന്നിട്ട് നമുക്ക് എന്താണ് കണക്കാക്കിയത്, അതിലേക്ക് നമ്മളെ വഴി നടത്തിയത് ആണ് ഫഹദ. വല്ലദി അഖ്റജ, അവനാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അൽമറാ, എന്താണ് അൽമറാ? മരങ്ങൾ, അതുപോലെ പുല്ലുകൾ, ചെടികൾ, ഇതിനൊക്കെ മറാ എന്ന് പറയും. മേഞ്ഞു നടക്കാനുള്ള, കാലുകൾക്ക് തിന്നാനും മനുഷ്യർക്ക് തിന്നാനും ഒക്കെ ഉള്ള ഫലങ്ങളും ചെടികളും പുല്ലുകളും ഒക്കെ, അതിനാണ് മറാ എന്ന് പറയാം. അത് പുറത്തേക്ക് കൊണ്ടുവന്നവൻ. ഫജഅലഹു, പിന്നീട് അതിനെ ആക്കിയവൻ. ഹുസാഅൻ, ഉണങ്ങിയത്, ഉണങ്ങിയ ചണ്ടി പോലെ. അഹ്വാ, അഹ്വാ എന്ന് പറഞ്ഞാൽ കറുത്ത നിറത്തിലുള്ള, ഇങ്ങനെ ആക്കിയവൻ. ഇതൊക്കെ അള്ളാഹുവിന്റെ ദുനിയാവിലുള്ള ഞാമത്തുകളാണ്, ദൃഷ്ടാന്തങ്ങൾ. ഇനി നോക്കൂ, ദീനിയായ ഞാമത്തുകൾ. സനു കരിവുക ഫലാത്തൻസ, നിനക്ക് നാം ഖുർആൻ പഠിപ്പിച്ചു തരും, ഓതിത്തരും. ഫലാത്തൻസ, നീ മറന്നു പോവുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്തിട്ടുള്ള ഫദ്ലാണ് അത്, ദീനിയായ ഞാമത്ത. ഇല്ല മാഷാ അള്ളാഹു ഉദ്ദേശിച്ചത് ഒഴികെ, ഇന്നഹു യഅലമുൽ ജഹ്റ വമാ യഖ്ഫാ, പരസ്യമായതും രഹസ്യമായതും അവൻ അറിയുന്നു. വനുയസ്സിറുക ലിൽയുസ്ര, അവൻ നിനക്ക് എളുപ്പമായതിലേക്ക് എളുപ്പമാക്കി തരുന്നതാണ്. ഏറ്റവും എളുപ്പമായതിലേക്ക് അവൻ നിനക്ക് എളുപ്പമാക്കി തരുന്നതാണ്. ഇത് നോക്കൂ, ഒരു ദീനിയായ അതുപോലെ ദുനിയവിയായ ഞാമത്ത. ഇങ്ങനെ അള്ളാഹുവിന്റെ ഞാമത്തുകളൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെ അവനെ തസ്ബീഹ് ചെയ്യാതിരിക്കാൻ സാധിക്കും? സബ്ബഹിസ്ന റബ്ബിക അദാല, ഏറ്റവും മുകളിലുള്ള അല്ല ആയ നിന്റെ റബ്ബിന്റെ ഇസ്മിനി തസ്ബീഹ് നടത്തുക. എന്നിട്ട് അള്ളാഹു പറയുന്നു, അല്ലദി, എന്താണ് അല്ലദി എന്ന് പറഞ്ഞ ഏതൊരുവനാണോ, അത് ഒരാളാണെങ്കിൽ അല്ലദി എന്ന് പറയും, രണ്ടാളാണെങ്കിൽ അല്ലദാനി, കുറെ ആളുകളുണ്ടെങ്കിൽ അല്ലദീന, ഇതൊക്കെ പുരുഷന്മാർക്ക്. ഇനി മുഅന്നസ് ആണെങ്കിൽ, സ്ത്രീലിംഗമാണെങ്കിൽ അല്ലതി, അല്ലതാനി, അല്ലാതി എന്ന് പറയും. അല്ലദി അഥവാ അവൻ, ഖലഖ ഏതൊരുവനാണോ, ഖലഖ എന്താണ് ഖലഖ, സൃഷ്ടിച്ചു, ഏതൊരുവനാണോ സൃഷ്ടിച്ചത്. ഫ, എന്നിട്ട് സവ്വാ, സവ്വാ എന്ന് പറഞ്ഞ സവാ ആക്കി, സവാറ ഒരുപോലെ, സവ്വാ ഒരുപോലെ ആക്കി അഥവാ ശരിപ്പെടുത്തി. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഐ ഖലഖൽ ഖലീഖത വസവ്വാ കുല്ല മഖ്ലൂഖിൻ ഫീ അഹ്സനിൽ ഹൈആത്ത്, അഥവാ ഓരോന്നിനെയും അവൻ പഠിച്ചു, എല്ലാ മഖ്ലൂഖിനെയും അവൻ പഠിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ഏറ്റവും നല്ല രൂപത്തിൽ അവന് അതിന് ശരിപ്പെടുത്തി. ഏത് ആയത്തിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക, ഓ മനുഷ്യ, നിന്റെ കരീമായ റബ്ബിൽ നിന്ന് നിന്നെ വഞ്ചിച്ചു കളഞ്ഞ കാര്യമെന്ത്? അല്ലദി ഖലഖക, ഏതൊരുവനാണോ നിന്നെ പഠിച്ചത്, ഫസവ്വാക, നിന്നെ ശരിപ്പെടുത്തിയത്, ഫഅദലക, നിന്നെ നേരെയാക്കിയത്, നിനക്ക് രൂപം നൽകിയത്, അതാണ് സവ്വാ എന്ന് പറഞ്ഞാൽ. ഏറ്റവും നല്ല അതിന്റെ ശരിയായ രൂപം എന്താണോ നൽകുക, ആകാശത്തിന് ആകാശത്തിന്റെ രൂപം, ഭൂമിക്ക് ഭൂമിയുടെ രൂപം, മനുഷ്യന് മനുഷ്യന്റെ രൂപം, പറവകൾക്ക് അതിന്റെ രൂപം, ദൂരോന്നും നൽകിയവൻ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലദി ഖലഖ ഫസവ്വാ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക, ഈ സൂറത്ത്, സൂറത്തുൽ ഫാത്തിഹ എങ്ങനെയാണ്, ഒരുപാട് തവണ നമ്മൾ ഓതുന്നതാണ്, അത്രത്തോളം ഇല്ലെങ്കിലും ഒരുപാട് തവണ നമ്മൾ കേൾക്കുന്ന, ഒരുപാട് തവണ ഓതുന്ന സൂറത്താണിത്. അങ്ങനെയുള്ള സൂറത്തുകൾ യാന്ത്രികമായി പോയത് ഓത്ത്, അതുകൊണ്ട് നന്നായി അതിന്റെ ആശയം നമ്മൾ മനസ്സിലിരുത്തുക, ഓരോ വാക്കിന്റെ അർത്ഥം തന്നെ പഠിച്ചു വെക്കുക. അല്ലദി ഖലഖ ഫസവ്വാ, അവനാണ് സൃഷ്ടിച്ചത് എന്നിട്ട് ശരിപ്പെടുത്തിയത്. അങ്ങനെയുള്ള റബ്ബിന്റെ ഇസ്മ, അത് നീ തസ്ബീഹ് ചെയ്യുക. അള്ളാഹു ഏത് ആകാശങ്ങൾക്ക് മുകളിലാണ് എന്ന് ഈ ആയത്തിലുണ്ട്. സബ്ബഹിസ്മ റബ്ബിക അല്ല അല്ല, അള്ളാഹു എല്ലായിടത്തും ഇല്ല, അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് എല്ലാത്തിനെയും ആരാധിക്കുന്നവരുടെ വിശ്വാസമാണ്, മുസ്ലിങ്ങളുടെ വിശ്വാസമല്ല, മറിച്ച് അള്ളാഹു ഉള്ളത് ഏഴ് ആകാശങ്ങൾക്ക് മുകളിലാണ്. അവന്റെ അറിവും അവന്റെ കഴിവും എല്ലാ സ്ഥലത്തുമുണ്ട്. അങ്ങനെയുള്ള റബ്ബിനെ നീ തസ്ബീഹ് ചെയ്യുക, അവനാണ് പഠിച്ചത്, അവനാണ് ശരിപ്പെടുത്തിയത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല്ലദി ഖദ്ദറ ഫഹദ, ഓതുമ ശ്രദ്ധിക്കുക ഓരോ ഹർഫുകളും, അല്ലദി ഖലഖ, എങ്ങനെയാണ്, ഖലഖ ഫസവ്വ ഫസവ്വ. വാവ് എങ്ങനെയാണ്? സാധാരണ ആളുകൾ വെള്ളത്തെ പല്ലുകൾ കൊണ്ട് താഴത്തെ ചുണ്ട് അടിച്ചുപിടിച്ചിട്ടാണ് വാ എന്ന് പറയാറുള്ളത്. അങ്ങനെയല്ല, ഫസവ്വ ചുണ്ട് രണ്ടും കൂട്ടി പിടിച്ചിട്ട് പറയുക വ. ഫസവ്വ അല്ലദി ഖലഖ ഫസവ്വ വല്ലദി ഖദ്ദറ ഫഹദ വല്ലദി വല്ലദി അല്ലദി എന്നാണ് വാവ് ഇവിടെ ഉപയോഗിച്ചു. വാവ് എന്തിനാണ്? അത്ഫിന് എന്ന് പറയും. അത്ഫിന് വാവ് ഉപയോഗിക്കും. അത്ഫ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് കൂട്ടി പറയും. ഇപ്പൊ മുഹമ്മദുൻ വ ഈസ, മുഹമ്മദ് വ ഈസ, മുഹമ്മദ് വ ഇബ്രാഹിം, മുഹമ്മദും ഇബ്രാഹിമും, മുഹമ്മദും ഈസയും എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് പോലെ ആത്തുഫ് എന്നാണ് അതിന് പറയാം. മുമ്പ് പറഞ്ഞതിനോട് കൂട്ടി പറയാം. വല്ലതി ഏതൊരുവനാണോ ഖദ്ദറ കണക്കാക്കിയത്. ഖദർ എല്ലാവർക്കും അറിയാലോ എന്താണ് ഖദർ, അവന്റെ വിധി അവൻ കണക്കാക്കിയത്. ഖദ്ദറ കണക്കാക്കുകയും ഫ എന്നിട്ട് ഹദ, ഹദ എന്താ ഹിദായത്ത് കാണിക്കുക, വഴി കാണിക്കുക. ഏതൊരുവനാണോ കണക്കാക്കുകയും എന്നിട്ട് വഴി കാണിക്കുകയും ചെയ്തത്. ഇബ്നു കസീർ പറയുന്നു, ഖാല മുജാഹിദ് ഇന താബിഈയായ മുജാഹിദ് റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, ഹദൽ ഇൻസാന, അല്ലാഹുവാണ് മനുഷ്യനെ വഴി കാണിച്ചത്. ലിശഖാവതി വസ്സആദ, ശഖാവത്തിലേക്കുള്ള വഴിയും സആദത്തിലേക്കുള്ള വഴിയും, അഥവാ ഏറ്റവും വലിയ ദൗർഭാഗ്യമാകുന്ന നരകത്തിലേക്കുള്ള വഴി, ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന സ്വർഗത്തിലേക്കുള്ള വഴി, ഇത് രണ്ടും അല്ലാഹു കാണിച്ചു തന്നിട്ടുണ്ട്. വഹദൈനാഹു നജ്ദൈൻ, രണ്ടു വഴികൾ നാം അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മാർഗങ്ങൾ അല്ലാഹു അതേ കണക്കിലാക്കിയിട്ടുണ്ട്. അല്ലാഹു അതേ കണക്കാക്കിയിട്ടുണ്ട് ആരെവിടെ പോകും. അതുപോലെ വഹദൽ അൻആമ, വഹദ അവൻ വഴി കാണിച്ചു. അൽ അൻആം എന്താണ്? അൻആം കന്നുകാലികൾ, കാലികൾ. ലിമറാതിഹ, അവക്ക് മേയാനുള്ള അവിടെ ഭക്ഷണം എവിടെ കിട്ടും? അതിന്റെ മാർഗം അതിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷികൾക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും, ചെറിയ കുഞ്ഞിന് വരെ. അതിന് വിഷമാൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നതുപോലെ ഓരോ ജന്തുക്കൾക്കും, ഓരോ പക്ഷികൾക്കും, പറവകൾക്കും അതിന് കണക്കാക്കിയതിലേക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ അർത്ഥം. ഏതുപോലെ ഇബ്നു കസീർ പറയുന്നു, വഹാദിഹിൽ ആയതു കഖൗലിഹി തആല ഇഖ്ബാറൻ അൻ മൂസ أنه قال لفرعون ربنا الذي أعطى كل شيء خلقه ثم هدى موسى عليه الصلاة والسلام فرعون نود പറഞ്ഞ വാക്ക് പോലെയാണ് ഇത്. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഫിറഔൻ ചോദിച്ചു, ആരാണ് റബ്ബ്, നിങ്ങളുടെ റബ്ബ് ആരാ? അവൻ അറിയാനിട്ടല്ല, അറിഞ്ഞുകൊണ്ട് ചോദിക്കണേ. മൂസ നബി പറഞ്ഞിട്ടുണ്ട്, ലഖദ് അലിംത മാ ഹൗലൈ, ഫിറഔൻ നീ അറിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അള്ളാഹ് പഠിച്ചതാണ് എന്നത് നീ അറിഞ്ഞിട്ടുണ്ടെന്നാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനോട് പറയുന്നത്. നോക്ക്, ആകാശം ഭൂമിയൊക്കെ നോക്കി, ഇതൊക്കെ ആര് പഠിച്ചതാ, ചിന്തിക്ക് എന്ന് ഫിറഔനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറയുന്നതിന് പകരം എന്താ പറഞ്ഞത്? ഇതൊക്കെ റബ്ബു സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു പഠിച്ചതാണെന്ന് നിനക്കറിയാം. അതാർക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അത് ഒരുത്തനും ഒരു നിരീശ്വരവാദിക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. കളവ് പറയുകയാണ്, പുറമേക്ക് കളവ് പറയുകയാണ്. അത് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനോട് പറഞ്ഞതുപോലെ, റബ്ബുനല്ലദി, ഞങ്ങളുടെ റബ്ബാരാണ്? ഏതൊരുവനാണോ ആ നൽകിയത്, കുല്ല ഷൈഇൻ ഖൽഖഹു, ഓരോന്നിനും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയത്, ഓരോന്നിനെയും സൃഷ്ടിച്ചത്, സുമഹദ എന്നിട്ട് വഴി കാണിച്ചത്, അങ്ങനെയുള്ളവനാരോ അവനാണ് നമ്മുടെ റബ്ബ്. സൂറത്ത് താഹായിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഐ ഖദ്ദറ ഖദ്റൻ, ഇബ്നു കസീർ പറയുന്നു ഒരു കണക്ക് കണക്കാക്കി, വഹദൽ ഖലായിഖ ഇലൈ, എന്നിട്ട് പടപ്പുകളെല്ലാം അതിലേക്ക് വഴി കാണിച്ചു കൊടുത്തു. കമാ സബഖ ഫീ സഹീഹി മുസ്ലിമിൻ അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഈ ആശയത്തിൽ എന്താണത്? അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂൽ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലാഹ ഖദ്ദറൽ മഖാദീർ, ഖദ്ദറ മഖാദീർ അൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖ അസ് സമാവാതി വൽ അർദ് ബി 50 അൽഫ് സന, അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളുടെ എല്ലാ കണക്കും കണക്കാക്കിയിട്ടുണ്ട്. ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുൻപ് നമ്മളോരോ കദറും ആര് കണക്കാക്കി? അള്ളാഹു ഇത്രയും കാലം മുമ്പേ കണക്കാക്കിയിട്ടുണ്ട്. പിന്നെന്ത് വേജാറാണ്? ഒരു വേജാറും വേണ്ടല്ലോ. 50,000 വർഷം മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടുണ്ട് ആകാശഭൂമികളെ പടക്കുന്നതിന് മുൻപ്. അപ്പൊ ഇപ്പോഴത്തെ വർഷമല്ല ആ വർഷം, അതിന് തന്നെ മനസ്സിലാവും. ആകാശഭൂമികളൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് വർഷം കണക്കാക്കുന്നത്, അതുപോലല്ല ആ വർഷം എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സൂര്യൻ സഞ്ചരിക്കുന്നത്, അതുപോലെ ചന്ദ്രൻ സഞ്ചരിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ദിവസവും വർഷവും ഇപ്പൊ കണക്കാക്കുന്നത്. അള്ളാഹു ആകാശഭൂമികളെ പടക്കുന്നതിന് മുൻപ് 50,000 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് അതിന്റെ കണക്ക്? അള്ളാഹു ആലം, അള്ളാഹു മാത്രമേ അറിയൂ. ഹംസീൻ അൽ ഫസന, ഇപ്പൊ വിഷയമല്ല, കുറെ പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഹംസീൻ അൽ ഫസന, 50,000 വർഷങ്ങൾക്ക് മുൻപ്. وكان عرشه على الماء وكان عرشه على الماء അവന്റെ അർശ്, അല്ലാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലായിരുന്നു. ഏത് വെള്ളമാണ് അവൻ ഉദ്ദേശിച്ചത്? അല്ലാഹു ആലം, അല്ലാഹുവിനാണ് അറിയുന്നത്. സമയം. ഈ ഹദീസിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പടപ്പുകളുടെ കണക്ക് അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. ഈ കണക്കനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ പോവുകയുള്ളൂ. ഈ കണക്കനുസരിച്ച് മാത്രമേ എന്താണ് നമുക്ക് കണക്കാക്കിയത്, അതിനനുസരിച്ചേ നമ്മൾ അമൽ ചെയ്യുകയുള്ളൂ, അതിനനുസരിച്ചേ നമ്മൾ സമ്പാദിക്കുള്ളൂ. പക്ഷെ എന്താ നമുക്ക് കണക്കാക്കിയത് നമുക്കറിയില്ലോ. ഇല്ല, അതുകൊണ്ട് അധ്വാനിക്കൽ തന്നെ, അതുകൊണ്ട് അമൽ ചെയ്യൽ തന്നെ. ഏതിലേക്കാണോ അള്ളാഹ് നമ്മളെ പഠിച്ചിട്ടുള്ളത് അതിലേക്ക് നമുക്ക് എളുപ്പമായിരിക്കും. നമ്മളെ അള്ളാഹു നമുക്ക് സാദത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടോ, സ്വർഗം ഉദ്ദേശിച്ചിട്ടുണ്ടോ, സ്വർഗത്തിന്റെ അമൽ എനിക്ക് നിങ്ങൾക്ക് എളുപ്പമാവും. അള്ളാഹു നമുക്ക് അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിലായിരിക്കും. അള്ളാഹു നമുക്ക് നരകമാണോ ഉദ്ദേശിച്ചത്? നഅ്ഊദു ബില്ലാഹ്, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതിലേക്കുള്ള അമലായിരിക്കും ഒരുവന് എളുപ്പമാകും. ഇപ്പോൾ ഓരോരുത്തരും അവന്റെ അമലിലേക്ക് നോക്കിക്കൊള്ളട്ടെ. എന്റെ അമൽ എങ്ങോട്ടേക്കാണ്? എന്റെ അമൽ എങ്ങോട്ടേക്കുള്ള പോക്കാണ്? കാരണം ഓരോ അമലും എങ്ങോട്ടേക്കുള്ളതാണ് എന്നത് നമുക്ക് മനസ്സിലാവും. അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഏത് അമൽ ചെയ്താലാണ് സഹാദത്തിലെത്തുക, ഏത് അമൽ ചെയ്താലാണ് ശഖാവത്തിലെത്തുക എന്നുള്ള പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ. അള്ളാഹു പറയുന്നു അല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അഖ്റജ അൽമർആ. ഏതൊരുവനാണോ അഖ്റജ, അഖ്റജ എന്താണ്? പുറത്തേക്ക് കൊണ്ടുവന്നു. ഖറജ പുറത്തേക്ക് പോയി, അഖ്റജ പുറത്തേക്ക് കൊണ്ടുവന്നു. അഖ്റജ പുറത്തു കൊണ്ടുവന്നത് അൽമറാ. മറാ എന്നാൽ ഇമാം ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറയുന്നു ഐ അന്നബാത വൽ കലാ അൽ അഖ്ലർ. മറാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നബാത്, നബാത്ത ചെടികൾ, കല ചെടികൾക്ക് തന്നെ പറയുന്ന മറ്റൊരു വാക്കാണ്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് വാക്കുണ്ടല്ലോ ചെടി, സസ്യം എന്നൊക്കെ പറയുന്ന പോലെ. അല്ല അഖ്ലർ എങ്ങനത്തതാണ്? അഖ്ലറാണ് പച്ച നിറത്തിലുള്ള. അപ്പൊ പച്ച നിറത്തിലുള്ള പച്ചപ്പുള്ള ചെടികൾക്ക്, സസ്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? അൽമറാ. അങ്ങനെ അതിന് വാക്ക് വരാനുള്ള കാരണം ഇർത്ത എന്നാൽ ഈ കന്നുകാലികളൊക്കെ മേയുക, മേഞ്ഞിട്ട് ഇങ്ങനെ പുല്ലൊക്കെ കടിച്ചു തിന്നുക, അതിന് ഇർത്ത എന്ന് പറയും, അതിനുള്ള സ്ഥലം. അപ്പൊ അതിനെന്ത് വന്നു? മറാ. ഈ റയ്യത്തിനൊക്കെ ഈ കന്നുകാലികൾക്കൊക്കെ പോകാനുള്ള സ്ഥലം. ഏതുപോലെ സുജൂദിനുള്ള സ്ഥലമാണ് മസ്ജിദ്, സുജൂദിനുള്ള സ്ഥലം മസ്ജിദ്. റുഖുവിന്റെ സ്ഥലം തന്നെയാണ്, ഖിയാമിന്റെയും സ്ഥലം തന്നെയാണ്, പക്ഷെ മസ്ജിദ് എന്ന് വന്നു. കാരണം നമസ്കാരത്തിലെ കൂടുതൽ അവയവങ്ങൾ പങ്കെടുക്കുന്ന ഒരു കാര്യം ഏതാണ്? സുജൂദാണ്. കാരണം നമസ്കാരത്തിൽ നാലവസ്ഥകൾ മാത്രമേ ഉള്ളൂ, നമസ്കാരത്തിന് നാലവസ്ഥകൾ മാത്രമേ. ഒന്ന് ഖിയാം, എണീറ്റിക്ക്. നമ്മൾ ആദ്യത്തെ നിർത്താലും പിന്നെ അച്ചതാദുള്ള നിർത്തായാലും ശരി. പിന്നുള്ള എന്താ? റുക്കുവാണ്, റുക്കുവിൽ നമ്മൾ പോകും. പിന്നുള്ള എന്താ? സുജൂദ്, സുജൂദിൽ നമ്മൾ പോകും. അതുപോലെ പിന്നെ ജിൽസത്താണ്, ഇരുത്തം. ഒന്നുകിൽ ഇടയിലുള്ള ഇരുത്തായാലും ആ തഹിയാത്തിനുള്ള ഇരുത്തായാലും ഇരുത്തായാലും ഈ നാലവസ്ഥകളല്ലാതെ വേറൊരു അവസ്ഥയില്ല നമസ്കാരത്തിൽ, വേറെ ഒന്നുമില്ല. അർബാചൂൻ ലാ ഹാമിസലഹ അങ്ങനെ പറയുന്നു, അർബാചൂൻ ലാ ഹാമിസലഹ, നാലെണ്ണാണ്, അഞ്ചില്ല. ഇതിൽ നോക്കി നിങ്ങൾ നമ്മൾ അനുചിക്കുമ്പോൾ കാലുകൾ മാത്രമാണ് നിലത്ത്, റുക്കുവിൽ പോകുമ്പോഴും അങ്ങനെ തന്നെ, ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെ, സുജൂദിലോ ഏത് അവയവങ്ങൾ നിലത്താണ്. അപ്പോൾ കൂടുതൽ അവയവങ്ങൾ നമസ്കാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഖറബുമായ കൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു അദ്ദുആ, ഒരുവൻ തന്റെ റബ്ബുമായി ഏറ്റവും അടുത്തിരിക്കുക അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അവൻ അവന്റെ ദുആ വർദ്ധിപ്പിച്ചുകൊള്ളട്ടെ സുജൂദിൽ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് മസ്ജിദ് എന്ന് പറയും, താമസിക്കുന്ന സക്കന എന്നറ താമസിച്ചു, വീടിന് മസ്കൻ എന്ന് പറയും, ലൈബ കളിച്ചു, മലാബ് മൈതാനത്തിന് മലാബ് എന്ന് പറയും, എന്നതുപോലെ മേയാനുള്ള സ്ഥലത്തിന് പറയും മറാ. അവിടെ എന്താണ് ഉണ്ടാവുക? പുല്ലും ചെടികളൊക്കെ. മറാ എന്ന് പറഞ്ഞാൽ പച്ച പച്ച നിറത്തിലുള്ള ചെടികൾ, അതിനൊക്കെയാണ് മറാ എന്ന് പറയുക. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐമിൻ ജമീഇ സുനൂഫിൻ നബാതാതി വസുറൂ, പല ഇനങ്ങളിലുള്ള സസ്യങ്ങളും അതുപോലെ ചെടികളുമൊക്കെ, അങ്ങനെയുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവന്ന അള്ളാഹു സുബ്ഹാനഹു വതആല, അവനല്ലാതെ മറ്റാർക്ക് സാധിക്കും അതിന് ഒരു പുൽക്കൊടിയെങ്കിലും പടക്കാൻ ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധിക്കുകയില്ല. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, ഇതൊക്കെ അള്ളാന്റെ പടപ്പാണ്. അള്ളാന്റെ അള്ളാഹു അല്ലാത്തവർ പടച്ച എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. ഒരാൾക്കും കാണിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പച്ച നിറത്തിലായിരുന്നു, പച്ച നിറത്തിലാണ് ആദ്യം, അതതിന്റെ ശബാബിലായിരിക്കുമ്പോൾ, യൗവനത്തിലായിരിക്കുമ്പോൾ, പിന്നീട് അത് അള്ളാഹു മാറ്റുകയാണ്. അങ്ങനെ പിന്നീട് എന്നിട്ട് ജഅല ആക്കി ഹു അതിനെ, പിന്നീട് അവൻ അതിനെ ആക്കി, എങ്ങനെ ആക്കി? ഹുസാ എന്നാൽ ഇമാം ഇബ്നു കസീർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹശീമൻ മുതഗയ്യറൻ, നിറം മാറിയ ഉണങ്ങിയ. ഇമാം ഖുർത്തുബി പറയുന്നു, മാ യഖദിഫു ബിഹി സൈലു അലാ ജവാനിബിൽ വാദി, തീരങ്ങളുടെ ഓരത്തൊക്കെ ഈ വെള്ളമൊലിച്ചു വരുന്ന വെള്ളപ്പാച്ചിലുണ്ടല്ലോ, നദിയും പുഴയും ഒലിച്ചു വരുന്ന വെള്ളം അത് തള്ളുമല്ലോ, വശങ്ങളിലേക്ക് തള്ളും, അതിനെന്താ പറയുക മലയാളത്തിൽ? ചവറെന്ന് പറയും, ചണ്ടി എന്ന് പറയും. അതന്നെയാണ് ഖുസ, ഉണങ്ങിയ ഈ ചെടി ഉണങ്ങിയാൽ എന്താവും? അതാണ് ഖുസ എന്ന്. മാത്രമല്ല ഉണങ്ങിയിട്ട് പിന്നെ അതിന് എന്താണ് സംഭവിക്കുക? വെള്ളം വന്നാൽ, മഴ വന്നാൽ, പുഴയിൽ ഒക്കെ അതിങ്ങനെ ഒലിച്ച് ചണ്ടിയായിട്ട് ഇങ്ങനെ പോകും. ഖുസ അഹ്വ എന്നാൽ അതിന്റെ അർത്ഥം കറുപ്പ് നിറമുള്ളത് എന്നാണ്. അഹ്വ എന്നാൽ അൽ അസ്വദ്, അൽ അസ്വദ്. അപ്പോ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ചെടി ഉണങ്ങിക്കഴിഞ്ഞാൽ, ഇല ഉണങ്ങിക്കഴിഞ്ഞാൽ ഉണങ്ങിയ ഇലന്റെ കളർ എന്താ? ഉണങ്ങിയ ഇലയുടെ നിറെന്താ? കറുപ്പാണ്. അതുപോലെ അസ്ഫർ, മഞ്ഞയും കറുപ്പ് നിറമാകും, അതുപോലെ മഞ്ഞയും. ഇതിന് രണ്ടിനും അഹ്വ എന്ന് പറയാറുണ്ട്. കറുപ്പിന് അതുപോലെ മഞ്ഞക്കും എന്ത് പറയും? അഹ്വ എന്ന് പറയും. അപ്പൊ ഇങ്ങനെ പിന്നീടാക്കിയവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ആദ്യം മറാ പച്ച നിറത്തിലുള്ള ചെടികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, എന്നിട്ട് പിന്നീട് അവൻ അതിനെ ഉണക്കിക്കളയുന്നു. കറുപ്പ് നിറത്തിൽ മലവെള്ളപ്പാച്ചിലുകളിലൊക്കെ ഒഴുകി വരുന്ന ചണ്ടികളാക്കി അള്ളാഹു അതിനെ മാറ്റിക്കളയുന്നു. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഈ ആയത്തുകളുടെ തഫ്സീറിൽ ഒരു കാര്യം പറഞ്ഞു, അതാണ് ഈ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പരലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദുനിയാവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ലോകത്തിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്, പരലോകമാകട്ടെ അതാണ് എന്നെന്നും നിലനിൽക്കുന്നതും അതുപോലെ ഖൈറായിട്ടുമുള്ളത്. ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിൽ അള്ളാഹു ദുനിയാവിന്റെ ഉദാഹരണം ഈ ചെടികളെ പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കഹ്ഫിൽ കാണാം, സൂറത്തുൽ കഹ്ഫിൽ കാണാം. ദുനിയാവിന്റെ ഉദാഹരണം എന്താ? ഈ ചെടികളെ പോലെ ആദ്യം നല്ലൽക്ക് മുളച്ചൊരു, പിന്നെ അത് ഉണങ്ങി ചണ്ടിയായി മാറും. ഇമാം ഖുർത്തുബി പറയുന്നു, വഹുവ മസലുൻ ദറബഹു അല്ലാഹു തആല ലിൽ കുഫാർ, ഇത് അള്ളാഹു കാഫിറുകൾക്ക് ഒരു ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളതാണ്. ലിദഹാബി ദുനിയ ബഅദ നദാറതിഹ, കാരണം അവർക്കുള്ളത് ദുനിയാവാണ്, ദുനിയാവാകട്ടെ, അവരുടെ ദുനിയാവാകട്ടെ, അത് പോയി പോകും. ബദനദാറത്തിഹ, അത് വളരെ പ്രസന്നമായി ഉണ്ടായിരുന്നതിന് ശേഷം, എല്ലാവരും വഞ്ചിച്ചു കളഞ്ഞതിന് ശേഷം പിന്നീടെന്താവും? ഒന്നുമില്ലാത്ത നിൽക്കത് പോയി പോകുന്നതാണ്. ഇതാണ് ദുനിയാവിന്റെ കാര്യം. അള്ളാഹു സുബ്ഹാനഹു തആല ആദ്യത്തിൽ പറഞ്ഞ ഈ കാര്യം ദുനിയാവിന് പല നിലക്കും യോജിച്ചതുമാണ്. ഇൻഷാഅല്ലാഹ് ബാക്കി അടുത്ത ദർസിൽ പറയാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിഹി വറസൂല നബീന മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.